പിന്നെ ബി ജെ പി ബൈ ദ ലാപ്സ് ഓഫ് ടൈം കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ പോയി കഴിയുമ്പോൾ കൂടുതൽ ശക്തിപ്പെടും. എ കെ ആന്റണിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പുള്ളി പോലീസുകാർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ പോലീസ് സാമാന്യമായിട്ട് നല്ല രീതിയിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു. ലാത്തി ചാർജുകൾ കുറവായിരുന്നു. അദ്ദേഹം ഒരു ജോലി ചെയ്യാത്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഇരുത്തിയാലേ ഇദ്ദേഹത്തിന് ഈ മറ്റേ സിൽബന്തികളെ വെച്ചിട്ട് കൊണ്ടുനടക്കാൻ പറ്റൂ. പറയാവുന്നിടത്തോളം പറയാം, ബാക്കിയുള്ളത് സൂചനകൾ കൊടുക്കുക. ബാക്കി ആളുകൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും.
നമസ്കാരം. കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ഒരു റോള് എന്താണ്? ഈ രാഷ്ട്രീയ നിരീക്ഷകൻ ചെയ്യുന്ന പണി എന്താണ്? അതൊക്കെ സാധാരണ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത്
കാണിച്ച്
ബോധ്യപ്പെടുത്തിയ ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനുമാണ്, സീനിയർ അഭിഭാഷകനാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷണം പ്രൊഫഷണലായിട്ട് ഒരു റോളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയാൻ സാധാരണ ആഗ്രഹിക്കുന്നത്?
അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്, പൊതുവേ രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ട്. താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ താല്പര്യം വളരെ കുറവാണ്. ഞാൻ ഈ ടി വി ചർച്ചയിലൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് അവർ നമ്മുടെ പേരിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് എഴുതി കളിക്കട്ടെ. ഇപ്പോൾ ഡോക്ടർ ജേക്കബ് തോമസ് ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെഴുതി കാണിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുക്കുമ്പോൾ വെറുതെ അഭിഭാഷകൻ്റെ എഴുതി കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കോടതിയുമായിട്ടോ നിയമമായിട്ടോ ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തസ്തിക അല്ലെങ്കിൽ ഒരു പദവി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി എഴുതി കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് ഇന്ത്യ വിഷൻ്റെ ഈ പി സി ആറിലിരുന്ന ആരോ കണ്ടുപിടിച്ച ഒരു തൂലി എന്ന് നമുക്ക് ഒരു തസ്തികയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. എൻ്റെ അറിവിൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ ഞാനാണ്. പക്കെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളാണ്. അപ്പോൾ ഞാൻ ഈ ടി വിയിൽ പറഞ്ഞൊക്കെ മുമ്പ് വരികളിലൊക്കെ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതി. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പത്രം ഇവർക്ക് ചാനൽ നടത്തുന്നവർക്ക് എന്നെ അറിയാം, ഞാനെന്താ പറയാമെന്ന് പറയാം. അപ്പോൾ ആ രീതിയിലാണ് ഞാനിതിൽ വരുന്നത്. പ്രത്യേകിച്ച് അന്ന് വേറെ യോഗ്യതകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിരുന്നില്ല. പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ജോലിയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷണം. പിന്നെയും പിന്നെ പല ആൾക്കാരും വന്നു, അവരൊക്കെ മിക്കവാറും ഏതെങ്കിലും പാർട്ടിയുടെയൊക്കെ ചുവട് പിടിച്ചിട്ട് ഇപ്പോൾ ഇടത് നിരീക്ഷകൻ വലത് നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന നിരീക്ഷകന്മാരുണ്ട്. ഒരു സ്വതന്ത്ര നിരീക്ഷകൻ ആയിട്ട് ഞാൻ മാത്രം എൻ്റെ അറിവിലുള്ളൂ. വരുന്നവരുണ്ട് ചില സമയത്ത് സ്വതന്ത്രമായിട്ട് പറയും. ഇപ്പോൾ എം എൻ കാരശ്ശേരി എന്ന് വെച്ചാൽ സാഹിത്യകാരൻ എഴുത്തുകാരൻ എന്ന രീതിയിലാണ് പുള്ളിക്ക് മറ്റൊരു തരത്തിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്നാണ് പുള്ളിയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ
സുകുമാർ അഴീക്കോട്
പക്ഷേ ടി വിയിൽ വന്നിരുന്നില്ല.
അതെ.
അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പി എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. ഈ രാഷ്ട്രീയത്തിലെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ അന്തർനാടകങ്ങൾ ഉള്ളുകളികൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടാവും. ഇപ്പോൾ പുറമേ കടന്നല്ല, അതിൻ്റെ അടിയൊഴുക്കുകൾ മറ്റ് പലതും വരും. അതിൽ പലതും ഈ ടി വിയിൽ പറയാൻ പറ്റുന്നതല്ല. നമുക്കറിയാവുന്നതും പറയാൻ പറ്റില്ല. പറയാവുന്നിടത്തോളം പറയാം, ബാക്കിയുള്ളത് സൂചനകൾ കൊടുക്കുക. ബാക്കി ആളുകൾക്ക് കേൾക്കുന്നവർക്ക്
മനസ്സിലാകുന്നവർക്ക്
മനസ്സിലാവും, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇതാണ് നമ്മളുടെ ഒരു നയം. പക്ഷേ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരിക്കലും കേൾവിക്കാരൻ യുക്തിക്കെതിരായിട്ട് പറയും. പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ച് വരുന്ന ആളുകൾക്ക് പറ്റുന്ന അപകടം അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. അവർ പറയുന്നതൊക്കെ ജനങ്ങളെ വിശ്വസിക്കുമെന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവർ വന്നിട്ട് പല കാര്യങ്ങളും അസംബന്ധമായിട്ട് പറയും. അപ്പോൾ അസംബന്ധമായിട്ട് പറയുന്നത് നമ്മൾ പറയുന്നതിനൊരു ലോജിക്ക് ഉണ്ടാകും, യുക്തി ഉണ്ടാകും, കേൾക്കുന്നവർക്ക് ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. അപ്പോൾ പലപ്പോഴും എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഈ സാധാരണ ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചാൽ അവരുടെ മനസ്സിലൊരു ആശയം ഉണ്ടാവും. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പിന്നെ കുറച്ചുകൂടി ആർട്ടിക്കുലറ്റായിട്ട് പറയും, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പാടില്ലാത്ത ചില ആ വശങ്ങൾ കൂടി ചേർത്ത് പറയും, അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ബംഗാളിലോ ഡൽഹിയിലോ ഒക്കെ ഉണ്ടായി ഇതുപോലുള്ള അനലോഗസായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും, അതുകൂടി ചേർത്ത് പറയും. അപ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി അത് വ്യക്തത കിട്ടും. പിന്നെ ഇതിൽ വളരെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ടി വിയിൽ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവായിരുന്നു. വിനു വി ജോൺ നടത്തുന്ന ചർച്ച ഒരു മണിക്കൂറാണ്, എട്ട് മണി തൊട്ട് 9 മണി വരെ. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, വേറെയും മൂന്ന് പേരെ ഉണ്ടാവും, പിന്നെ അവതാരകനും ഉണ്ടാവും. ഇപ്പം വീനുവൊക്കെ കുറച്ച് ഭേദമാണ്. ചില അവതാരകന്മാരങ്ങോട്ട് പിടിച്ചാൽ ഈ സ്വാഗത പ്രസംഗന്മാർ പറയുന്ന പോലെയാണ്,
നീണ്ടുപോകും,
നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ മോണോലോഗാണ് അല്ലെങ്കിൽ സോളിലോക്കിയാണ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി പുള്ളിയുടെ പാണ്ഡിത്യം തെളിയിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യം മിക്കവാറും അസംബന്ധമായിരിക്കും, റെഡിക്കുലസ് ആയി. ഇതിങ്ങനെയുള്ള അസംബന്ധത്തിനിടയിലാണ് നമ്മൾ ഈ അഭിപ്രായം പറയുന്നത്. നമുക്ക് സത്യത്തിൽ കിട്ടുന്നത് ഇപ്പോൾ മൂന്ന് അതിഥികളുള്ള ഒരു ചർച്ചയിൽ പരമാവധി കിട്ടുന്നത് 5 മിനിറ്റാണ്, 6 മിനിറ്റാണ്. ഒരു മണിക്കൂറൊരു ചർച്ച എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടിയത് 6 മിനിറ്റാണ്. 6 മിനിറ്റ് അത് 2 സ്പെല്ലായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 6 മിനിറ്റിനിടയ്ക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കേൾവിക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഒറ്റ കേൾവിയിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് സൈദ്ധാന്തികമായിട്ട് ഈ കെ എൻ കുഞ്ഞാമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കുടുങ്ങി പോകും. ആളിൽ ടി വി ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ചാനൽ മാറ്റി എഴുന്നേറ്റ് അത് ചെയ്യരുത്. അപ്പം ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ പിടിച്ചു നിർത്തും. കേൾക്കുന്നത് നമ്മളിങ്ങനെ ചാട്ടുളി പോലെ വാക്കുകൾ ഉപയോഗിക്കും. ഒറ്റ കേൾവിയിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇത്രയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഇത്രയും ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ആഞ്ഞടിച്ച് പറയാൻ സാധിക്കണം. കേൾക്കുന്നവർക്ക് ഒറ്റ കേൾവിയിൽ മനസ്സിലാവും. രണ്ടാമത് മൂന്നാമത് നാലാമത് കേൾക്കാൻ അവസരമില്ലല്ലോ.
ഈ കേരളത്തിൽ ഒരു പുതിയുഗ പിറവിയാണ് ഇപ്പോൾ എന്നാണ് പുതിയ മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നത്. പുതിയുഗം, പുതിയ യുഗം. കഴിഞ്ഞ സർക്കാർ, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ സമയത്ത് നവോത്ഥാന കാലഘട്ടമാണ്. അതും ഉത്ഥാനം, നവോത്ഥാനം എന്നൊക്കെ പറയും. അതും ഒരു പുതുയുഗം എന്ന് ഏകദേശം ഒരുവിധം അർത്ഥങ്ങളൊക്കെ ഒന്നാണല്ലോ. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടം 10 വർഷം
കഴിഞ്ഞു,
നമ്മൾ
പുതുയുഗത്തിലേക്ക്
പോവുകയാണ്. എന്തായിരിക്കും ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം?
ഇത് തമ്മിൽ പറയത്തക്ക വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ആളുകളെ സംബന്ധിച്ചു വലിയൊരു പുതുയുഗം ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് അറിയാം, ഈ പഴയ യുഗം ഇപ്പോൾ കഴിഞ്ഞുപോയ നവോത്ഥാന കാലഘട്ടം വളരെ അസഹ്യമായിരുന്നു. ഈ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു സർക്കാരിനെയും ആളുകൾക്ക് 5 കൊല്ലത്തിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല. 5 കൊല്ലം പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 5 കൊല്ലം ഇവർ കട്ടില്ല, ഇനി 5 കൊല്ലം അവർ കാക്കട്ടെ. ഇതാണ് സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തുകാരുടെയൊക്കെ മനസ്സിലുണ്ട്. ആ പക്ഷേ അത് ഈ കഴിഞ്ഞ 5 കൊല്ലം കഴിയുമ്പോൾ മാറിയില്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സർക്കാർ വീണ്ടും വിജയിച്ച് അധികാരത്തിൽ. അപ്പോൾ ആ ഈ രണ്ടാമതും അധികാരം കിട്ടിയ ആളുകൾക്ക് തോന്നി ഇനി നമുക്കൊന്നും പേടിക്കേണ്ട, തുടർ ഭരണമല്ല തുടർച്ചയായ ഭരണമാണ് ഉണ്ടാകുന്നത്. അവർ നോക്കുമ്പോൾ അതിൽ കുറച്ചൊരു ലോജിക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി വളരെ ദുർബലമായ അവസ്ഥയിലായി, അതാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട. കേരള കോൺഗ്രസ് മിക്കവാറും ഇല്ലാണ്ടായി. UDF എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മുസ്ലിം ലീഗായി. മുസ്ലിം ലീഗിനേക്കാൾ MLA കോൺഗ്രസ്സിന് കൂടുതലുണ്ടെങ്കിലും ലീഗ് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്, കോൺഗ്രസ് അല്ല. ഇതാണ് പ്രശ്നം. കോൺഗ്രസ് സ്കാറ്റേർഡാണ്, നേതാക്കന്മാർ തമ്മിൽ യാതൊരു ഐക്യവുമില്ല, അണികൾ തമ്മിലുമില്ല, പിന്നെ ഭയങ്കര ഗ്രൂപ്പാണ്. അപ്പോൾ CPM ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ തമ്മിലടി കൊണ്ട് കോൺഗ്രസ് ക്ഷയിച്ചു, കേരള കോൺഗ്രസ് ഇല്ലാണ്ടായി, മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഒതുക്കുകയോ അതിൽ നിന്ന് കുറച്ച് വോട്ട് അടർത്തിയെടുക്കുകയോ ചെയ്ത്, മുസ്ലിം ലീഗിൻ്റെ വോട്ടല്ല മുസ്ലിം വോട്ട് അടർത്തിയെടുക്കുകയോ ചെയ്താൽ, ഇപ്പോൾ മലപ്പുറം ജില്ല പോയാലും ബാക്കി 13 ജില്ലകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറിയിട്ട് കുറേ സീറ്റൊക്കെ സംഘടിപ്പിച്ച് അധികാരത്തിൽ തുടരാം. അങ്ങനെ കൽപ്പാത്ത കാലത്തോളം നമ്മുടെ ഭരണം പണ്ട് ബംഗാളിലുണ്ടായിരുന്ന പോലെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇവർ കണക്കുകൂട്ടിയത്. ആ കണക്കുകൂട്ടിൽ പൂർണ്ണമായിട്ടും തെറ്റായിരുന്നില്ല. നമ്മൾ 2 2 കൂട്ടിയ 4 എന്ന രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ CPM കണക്ക് കൃത്യമായിരുന്നു. CPM ഒറ്റയ്ക്ക് കേരളത്തിൽ ഭൂരിപക്ഷം നേടാം എന്നൊരു അവസ്ഥ ആത്മവിശ്വാസം വരെ അവർക്കുണ്ടായി. 99 സീറ്റ് എന്ന് വെച്ചാൽ ചെറിയ കണക്കല്ല. CPI പോലും പ്രസക്തി ഇല്ലാണ്ടേ, അല്ല പ്രസക്തമല്ലാണ്ടേ. CPM പറയുക CPI കേൾക്കുക എന്നുള്ള നിലയിലേക്ക് എത്തി കഴിഞ്ഞ 2 പിണറായി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ ഇവരുടെ ഈ ഹുങ്ക് വർദ്ധിച്ചതനുസരിച്ച് അപ്പോൾ ഈ ആത്മവിശ്വാസം കൂടിയ വലിയ പ്രശ്നമാണ്. അതുമാത്രമല്ല ഈ മന്ത്രിസഭ രൂപീകരണത്തിലൊക്കെ വലിയ അവിടെ നിന്നോട്ട് പരാജയം തുടങ്ങി. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ വിജയത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ തന്നെ പരാജയത്തിൻ്റെ വിത്തുകൾ ഇവർ വിതയ്ക്കുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. ഇത് സത്യമാണ്, സത്യം. അതിൻ്റെ ആന്തരികമായ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വലിയ സത്യമുണ്ട്. അത് പറഞ്ഞു പറഞ്ഞ ആൾക്കാർ വഷളാക്കിയതാണ്. അതിൽ അടിസ്ഥാന സത്യം സത്യമാണ്, തത്വം സത്യമാണ്. അപ്പോൾ ഈ വിജയ മുഹൂർത്തത്തിൽ തന്നെ അതിന് പരാജയത്തിൻ്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നുണ്ട്. 2 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവരുടെ കുഴി കുറഞ്ഞ തോതിൽ അവർ കുഴിക്കുന്നു. ഉദാഹരണത്തിന് ഈ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വീണ്ടും വരും. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, എല്ലാവർക്കും അറിയാം. അത് നിർത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും നയിക്കുന്നു, അതും സമാധാനമുള്ള കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സീനിയറായിട്ടുള്ള ഒരു വലിയ പരിധി ആളുകളെ വെട്ടിക്കളഞ്ഞു. മന്ത്രിമാരായ തോമസ് ഐസക്ക്, എ കെ ബാലൻ, ജി സുധാകരൻ, രവീന്ദ്രനാഥ്, ജയരാജൻ. രണ്ടാം നിലയിൽ ഇനി മന്ത്രിമാരാകാൻ തയ്യാറായി നിൽക്കുന്ന സുരേഷ് കുറുപ്പ്, അല്ലെങ്കിൽ രാജു അബ്രഹാം, കെ വി അബ്ദുൽ ഖാദർ, പ്രദീപ് കുമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ മുഴുവൻ കളഞ്ഞു. അപ്പോൾ ഒരു ജനറേഷൻ ഇലക്ഷൻ മുമ്പ് പോയി. ഇലക്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ളവരെയും ശൈലജ ടീച്ചർ, അതിൽ രാമകൃഷ്ണൻ മന്ത്രിമാരായിരുന്നു, മൊയ്തീൻ, ഇവരാരും അങ്ങനെ മോശക്കാരെന്ന് പറയുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ, അഞ്ചു കൊല്ലം ഭരിച്ച് സാമാന്യ എക്സ്പീരിയൻസ് ആയ ആളുകൾ, അവരെയും തട്ടി. അപ്പോൾ പുള്ളിക്കാർ ചെയ്തിപ്പോൾ ഞാനും മരുമോനും പിന്നെ കുറച്ച് ഈ ആടുനലികളെ മാത്രം വെച്ചിട്ട് ഒരു മന്ത്രിസഭയാണ്, അതാണ് പറ്റിയത്. അപ്പോൾ മന്ത്രിമാരും വീക്കായി, എല്ലാവരും പുതുമുഖങ്ങളായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി പോയി. കാരണം പരിചയസമ്പന്നരായ ആളുകൾ വേണം, പുതുമുഖങ്ങളും വേണം, പരിചയസമ്പന്നർ മാത്രമായാൽ പോരാ. അപ്പോൾ ഒരുപാട് വൃദ്ധസാധനം പോലെയും പോകും.
പണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഒരു 3 വർഷത്തിനുള്ളിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, ഒരു ഭരണപരിചയമോ രാഷ്ട്രീയ പരിചയമോ ഇല്ല എന്ന് നമ്മൾ വിലയിരുത്തും.
നമുക്കെല്ലാവർക്കും അറിയാം.
അതെ. അപ്പോൾ അദ്ദേഹം കൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്, വലിയ വലിയ ആൾക്കാർ മുഖ്യമന്ത്രിയായിരുന്ന, പക്ഷേ അവരൊക്കെ സിനിമാ വീട്ടിലാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പെട്ടെന്ന് വന്നങ്ങ് മുഖ്യമന്ത്രിയായി ഭരണം തുടങ്ങി, കയ്യടി നേടുന്നുണ്ട്. അപ്പോൾ ഈ ഭരണപരിചയം വേണം എന്ന് പറയുന്നതാണ്, ഭരണപരിചയം ഇല്ലാത്തതാണ് ഒരു ദേശത്തിന് നല്ലത്?
അല്ല, ഭരണപരിചയം ഉള്ളതാണ് നല്ലത്, ഇപ്പോഴും ഉള്ളതാണ് നല്ലത്. ഇപ്പോൾ വിജയ് ഇപ്പം വന്നങ്ങോട്ട് കയറിയിട്ടല്ലേ ഉള്ളൂ, ഇത് കൊണ്ടുനടക്കട്ടെ. എം ജി ആർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നല്ല പരിചയമുണ്ടായിരുന്നു. പിന്നെ നെടുഞ്ചെഴിയനെ പോലെ എന്താണ് പരിചയസമ്പന്നരായ ആളുകൾ കൂടെയുണ്ടായിരുന്നു. രാമറാവുവിനും അതുപോലെ ഉണ്ടായിരുന്നു, ഉപേന്ദ്രയെ പോലെ ഉള്ള ആളുകൾ കൂടെ ഉണ്ട്. രാമറാവു പിന്നെ ഒരു ഫിഗറായിട്ട് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. പിന്നെ ശക്തരായ IAS IPS ഉദ്യോഗസ്ഥരും കൂടെ വേണം. ഇപ്പോൾ നരേന്ദ്രമോദി പ്രതിമാസം എങ്ങനെ സംഭവിക്കുന്നത്? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് ഗുജറാത്ത് നിയമസഭയിൽ കാലെടുത്ത് കൊടുക്കുന്നത്. അതിനുമ്പോൾ ഒരിക്കലും MLA ആയിട്ടില്ല, മന്ത്രിയായിട്ടില്ല. ഇപ്പോൾ സതീശനൊക്കെ സൈറ്റ് ചെയ്യുന്ന ഉദാഹരണം അതാണ്. പ്രധാനമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ കാലെടുത്ത് വെക്കുന്നത്. അതിനുമുമ്പ് ഒരിക്കലും കേന്ദ്രത്തിൽ ഒരു പദവിയും വെച്ചിട്ടില്ല, ലോക്സഭ അംഗമായിട്ടില്ല. പക്ഷേ എന്നിട്ടും വിജയിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മോഡി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, മോഡിയുടെ പുറകിൽ നമ്മൾ കാണാത്ത വലിയൊരു വ്യൂഹമുണ്ട്. RSS പിൻബലമുണ്ട്, സംഘടനാ ശക്തിയുണ്ട്, പിന്നെ മൊബൈലും മറ്റുമുള്ള വ്യവസായികളുടെ വലിയ സാമ്പത്തിക പിന്തുണയുണ്ട്. അതിലുപരിയായിട്ട് ബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, അവരെ നമ്മളറിയില്ല, അവരെ നമ്മൾ വഴിയിൽ വെച്ചാൽ ഇന്ത്യൻ ആൾക്കാരെന്ന് തിരിച്ചറിയില്ല. അങ്ങനെ വലിയൊരു വ്യൂഹം അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട്, വിത്ത് അംപ്റ്റീൻ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാലമുള്ളൂ, എല്ലാ ഡാറ്റയും രാജ്യത്തെ സംബന്ധിച്ച കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധി മോഡി തമ്മിലെ വ്യത്യാസം. രാഹുൽ ഗാന്ധി സിംഗിൾ ഹാൻഡഡ്, സിമ്പിളായിട്ടുള്ള സിമ്പിൾ പൊളിറ്റീഷ്യനാണ്, പഴയ യുഗത്തിൽ ജനിക്കേണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ബുദ്ധി ഉപദേശിക്കുന്നത് നമ്മുടെ സുഹൃത്ത് KC വേണുപോലെ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പരാജയപ്പെട്ട് തീരൂ, നമ്മളാരും വിചാരിച്ചാലും പുള്ളി രക്ഷിക്കാൻ പറ്റില്ല. കാരണം ആ നിലയിലേക്ക് പുള്ളി പോയി. കോൺഗ്രസിൻ്റെയൊക്കെ പഴയ തുരുപ്പൊടിച്ച പഴയ കാലത്തെ സംവിധാനങ്ങളാണ്, ഇവരുടെ കയ്യിലുള്ളതൊക്കെ പുതിയ ആയുധങ്ങളാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. ആ ഒരു ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു വലിയ ഡെഫിസിറ്റ് അവിടെ ഉണ്ട്.
ഈ കോൺഗ്രസ് AK ആന്റണി 10-15 വർഷം മുമ്പ് മുഖ്യമന്ത്രി ആയപ്പോൾ 2001 അതും വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വന്നത്. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും
കംപ്ലീറ്റ് പോയി,
മാറേണ്ടി വന്നു. അപ്പോൾ BD സതീശനെ ഇപ്പം അതുപോലെ വലിയൊരു ഒരു ആവേശത്തിലും ഭൂരിപക്ഷത്തിലും പുതിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് വന്നു, വലിയ ഭൂരിപക്ഷമാണ്. പക്ഷേ ഇത് 3 വർഷം കഴിയുമ്പോൾ മാറേണ്ടി വരുമോ? ആന്റണിയെ പോലെ തന്നെ ആകുമോ?
അല്ല, അത് വ്യത്യാസമുണ്ട്. രണ്ട് ഘടകങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ പാർലമെൻ്റ് അല്ല നിയമസഭയിൽ ഇത് തന്നെ പറഞ്ഞു, കോൺഗ്രസ്സിന് 100 സീറ്റ് കിട്ടിയിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പറയുന്നുണ്ട്. അത് ചരിത്രപരമായിട്ട് ശരിയാണ്. 2001 ആന്റണി തന്നെ പറഞ്ഞു, സതീശൻ കാണാൻ വന്നപ്പോൾ ആന്റണി പറഞ്ഞു, ഞാൻ 100 സീറ്റിന് മേടിച്ചാണ് വന്നത്, പക്ഷേ 3 കൊല്ലത്തിനകത്ത് എൻ്റെ കംപ്ലീറ്റ് ഗ്ലാമർ പോയി. അദ്ദേഹം സംഭവിച്ചു, സാധാരണ ആളിനെ സംഭവിക്കില്ല, ആന്റണി സംഭവിച്ചു. ഇനി അതിനേക്കാളും നല്ല ഉദാഹരണം പറയാം, 111 സീറ്റ് കിട്ടിയിട്ടാണ് 77 കരുണാകരൻ വന്നത്. പക്ഷേ കരുണാകരൻ ഒരു മാസം ഭരിക്കാൻ പറ്റില്ല, അതിന് മുമ്പ് മന്ത്രിസ്ഥാനം. ആ 3 കൊല്ലത്തിന് 3 കൊല്ലം നയിച്ചില്ല നിയമസഭ, അതിനുള്ളിൽ നിയമസഭ പിരിച്ചുവിട്ടു. 4 മുഖ്യമന്ത്രി പറഞ്ഞു, 4 മന്ത്രിസഭകളുണ്ടായി. അങ്ങനെ സംഭവിച്ചു. അത് പല ഘടകങ്ങളും, ഭൂരിപക്ഷമല്ല സത്യത്തിൽ ഒരു മന്ത്രിസഭയുടെ നിലനിൽപ്പിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ വിജയത്തിൻ്റെ രഹസ്യം. ഒരു അധികം MLA മാർ ഇല്ലാത്തതാണ് എപ്പോഴും നല്ലത്. മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ ഒരു അപകടം എന്ന് വെച്ചാൽ പ്രതിപക്ഷം ദുർബലമാകും. പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ ഭരണപക്ഷക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം ഈ പറഞ്ഞ പോലെ അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് എത്തും, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം എന്നൊരു തോന്നലുണ്ടാവും. അത് പിന്നെ ഇവരെ തിരുത്താനോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളില്ലാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വലിയ ഭൂരിപക്ഷം എപ്പോഴും ഒരിക്കലും ഗുണകരമല്ല. ഇപ്പൊ രാജീവ് ഗാന്ധിയാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോട് ചോദിച്ചത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഇല്ലേ, അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളോടും കൂടിയിട്ട് പരാജയപ്പെട്ടു. ഏ, അതാണ്. അപ്പോൾ അത് ഒരു പക്ഷേ നിയമസഭയിൽ ഒരു ഭൂരിപക്ഷം വേണം. ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയിൽ പിന്നെ ആടിക്കുലുങ്ങി പോകും. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ 89 ഭരണം കഴിഞ്ഞിട്ട് പിന്നെ 2014 മോഡി ഭരണവരെ രാജ്യത്ത് പൊതുവേ തന്നെ ഒരു രാഷ്ട്രീയമായ അസ്ഥിരത ഉണ്ടായിരുന്നു. ആ അസ്ഥിരത എങ്ങനെ മറികടന്ന്? ഇയാൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബി ജെ പിക്ക് തനിയെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, NDA ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ദേവഗൌഡ മരിച്ച പോലെയല്ല, ഗുജറാൾ മരിച്ച പോലെയല്ല, നരസിംഹറാവു മരിച്ച പോലെയല്ല, വാജ്പേയി മരിച്ച പോലെയല്ല, മൻമോഹൻ സിംഗ് മരിച്ച പോലെയല്ല മോഡി വന്നു. മോഡിക്ക് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വയമേവ തന്നെ നമുക്കറിയാമല്ലോ, ഊർജ്ജമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാം, എന്ത് പറയണമെന്ന് അറിയാം, ആളുകളെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് അറിയാം. ഈ ഇദ്ദേഹം പറഞ്ഞത് ശുദ്ധ അബദ്ധമായിരിക്കും, മണ്ടത്തിനൊരിക്കും, പക്ഷെ കേൾക്കുന്നവർ വിശ്വസിക്കും. അതാണ് പ്രശ്നം. ആളുകളെ വിശ്വസിപ്പിക്കണം. വിശ്വസിപ്പിക്കലാണ് രാഷ്ട്രീയം. പറയുന്നത് തെറ്റായിരിക്കും. ഇല്ല, നമ്മൾ പറയാം ജൂലിയസ് സീസറിലെ മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം പോലെയാണ്. ആ മാർക്ക് ആൻ്റണി പറയുമ്പോൾ അതാണ് ശരിയെന്ന് ആളുകൾക്ക് തോന്നി. ആ തോന്നിപ്പിക്കലാണ് ജനാധിപത്യം. ആളുകളെ എങ്ങനെ വിദഗ്ധമായിട്ട് പറ്റിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ വിജയം. അപ്പോൾ ഇദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പിന്നെ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ട്, RSS പിൻബലമുണ്ട്, വ്യവസായികളുടെ കൈയഴിഞ്ഞ സഹായമുണ്ട്. വ്യവസായികൾക്ക് BJP ഒരുക്കുന്നത് എപ്പോഴും ലാഭം, കാര്യം കാശ് കൊടുത്ത കാര്യം നടക്കും. കോൺഗ്രസ്സാണെങ്കിൽ അങ്ങനെയല്ല, ഓരോരുത്തർക്കും പൈസ കൊടുക്കണം, കിട്ടുന്ന കാശാവും പോക്കറ്റിൽ നിന്നിട്ട് കാര്യം നടക്കില്ല. അതുകൊണ്ട് ഈ വ്യവസായികൾക്കും ഈ വ്യാപാരികൾക്കും ഒക്കെ എപ്പോഴും നല്ലത് CPMന്റെ ഭരണവും അല്ലെങ്കിൽ BJP ഭരണമാണ്. കാര്യം കാശ് കൊടുത്ത കാര്യം നടക്കും. പിന്നെ റേറ്റ് കുറവാണ്.
ഈ BJP ഒരു പ്രതിപക്ഷമായിട്ട് ഒരു ഒരു എന്താ, ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്യുമെന്ന് ഒരു കോൺഫിഡൻസോടുകൂടി പറയുന്ന ഒരു സമയമാണ് ഈ വർഷത്തെ പ്രാവശ്യത്തെ ഒരു നിയമസഭ. 2016 ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ, ഒരു രാജഗോപാൽ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് BJP ഒരു MP ഉണ്ട്, ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ 3 MLA മാരുണ്ട്. അവർക്ക് ആദ്യമായിട്ട് BJP നിയമസഭയിൽ ഒരു ഓഫീസും അലോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് BJP ഒരു ഓഫീസ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ ഒരു പ്രതിപക്ഷം. അപ്പോൾ ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ LDF ഭരിക്കുകയാണെങ്കിൽ UDF പ്രതിപക്ഷം, UDF ഭരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം. പക്ഷെ ഇപ്രാവശ്യം 2 പ്രതിപക്ഷം ഉണ്ടാകുന്നുള്ള ഒരു 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 പ്രത്യേകതയുണ്ട്. അത് ഭരണത്തിന് നല്ലതായിരിക്കുമോ? അത് എങ്ങനെ?
അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നം നമ്മളത് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. ഇപ്പം ഈ ആന്റണി ഭരിക്കുമ്പോൾ 100 അദ്ദേഹം കിട്ടി വരുമ്പോൾ 40 പ്രതിപക്ഷത്തിൽ 40 നേതാവായിട്ട് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആന്റണിയെ പിന്നെ ഉമ്മൻചാണ്ടിയൊക്കെ വീഴിക്കാൻ പറ്റിയത്. അച്യുതാനന്ദൻ്റെ വിശ്വാസിതന്നെ. ഇത്തവണത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, തുടർ ഭരണം തുടർച്ചയായ ഭരണമായി മാറാതിരുന്നെന്ന് വെച്ചാൽ ഈ ഭരണത്തിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പരാജയത്തിൻ്റെ കാരണങ്ങൾ അത് അധികം വൈകാതെ വ്യാപിച്ചു. സജി ചെറിയാനെ പോലെ, വീണ ജോർജിനെ പോലെ ഉള്ള മന്ത്രിമാർ, R. ബിന്ദു, ശിവകുട്ടി കാറ്റഗറിയിൽപ്പെട്ട മന്ത്രിമാർ മാത്രമേ കഴിഞ്ഞപ്പോൾ അത് ജനങ്ങളെ വെറുപ്പിച്ചു. പിന്നെ ഖജനാവിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ, കാശ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ, കയ്യിൽ കാശില്ലായിരുന്ന സമയത്ത് നവകേരള യാത്ര നടത്തി, അതിലാണ് ജനങ്ങൾ മുഴുവൻ വെറുത്തുപോയത്. പിന്നെ ലോക കേരള സഭ, ഇങ്ങനെയൊക്കെയുള്ള കെട്ടുകാഴ്ചകൾ നടത്തിയപ്പോൾ ജനങ്ങൾ വെറുത്തു, ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. അപ്പോൾ ഈ അടിസ്ഥാന വർഗം എതിരായി. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ DA മുടങ്ങി, അതിവിടെ ചർച്ചയായില്ല എന്നുള്ളൂ, അതിലവർ എതിരായി. അതിൽ പോസ്റ്റൽ ലോട്ടറി ഇപ്പോൾ ഇവർക്ക് കൂടുതൽ ലോട്ടറി ഇതാകുന്നുണ്ടല്ലേ. പോസ്റ്റൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടാണ്. അവരെതിരായി, അവരുടെ കുടുംബാംഗങ്ങൾ എതിരായി. അവർ പരാതി പറയാനോ വഴക്കിനോ ഒന്നും പോയില്ല. പിന്നെ ആശാസമരം, അത് തന്നെ സർക്കാരുണ്ടാക്കിയ ഒരു ഡാമേജ് അത്രയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നയമില്ലായ്മ കൊണ്ട് പറ്റിയതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം. പ്രായാധിക്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനാരോഗ്യം കൊണ്ടായിരിക്കാം, പുള്ളി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന പോലെയുള്ള നിലനിൽക്കും. പിന്നെ ഈ വൈതാളികന്മാരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പുള്ളിയെ പാടിപ്പോൾ എടുത്തപ്പോഴും വൈതാളികന്മാർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഇവരൊന്നും യാതൊരു ആത്മാർത്ഥയില്ലാതെന്ന് പറയുന്നു. അവരും ഓട്ടിയാ പോകുമ്പോൾ ചെയ്യുന്ന കൈപ്പറ്റിക്കായിരിക്കും, കാരണം എല്ലാവർക്കും വെറുത്തുപോയി. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇപ്പോഴും ശിഥിലമാണ്. മണ്ഡല കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ എല്ലാം വളരെ കുത്തഴിഞ്ഞ നിലയിലാണ് പോകുന്നത്. എന്നിട്ടും ജയിച്ചെന്തുടാ? കോൺഗ്രസിൻ്റെ മേന്മ കൊണ്ടല്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നമുക്കറിയാമല്ലോ, തൊടുപുഴ ടൗണിലെ പുറപ്പുഴ വില്ലേജിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം. പക്ഷേ എന്നിട്ടും അവർ 7 ജയിച്ചു. എങ്ങനെ ജയിച്ചത്? അത് ജയിച്ചത് ആളുകൾ അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തിയുണ്ട്, UDFന്റെ ശക്തിയുണ്ടോ? അല്ല, ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിൽ ജയിച്ചത്.
പക്ഷേ
ഇപ്പോൾ കുട്ടനാട്ടിൽ റിജി ചെറിയാൻ ജയിച്ചത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കുട്ടനാട്ടിൽ വല്ല ശക്തികളുണ്ടല്ല, അത് ജനങ്ങൾക്ക് എൽ ഡി എഫിനോടുള്ള അതിഭയങ്കരമായ വിപരീത വികാരമാണ്. ഇത് തന്നെയാണ് ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരുന്നത്. കാരണം യു ഡി എഫ് ദുർബലമായ സ്ഥലത്ത് ജനങ്ങൾ ബി ജെ പിയെ പരീക്ഷിച്ചു. സംഗതി മനസ്സിലായില്ലേ? കേരളത്തിലെമ്പാടും യു ഡി എഫിന് വോട്ട് ചെയ്ത ആളുകൾ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് ദുർബലമാണ്, അതുകൊണ്ട് സി പി എം ജയിക്കാതിരിക്കാൻ വേണ്ടി ബി ജെ പി കൂട്ടിയത്, അങ്ങനെയാണ് കോർപ്പറേഷൻ കിട്ടിയത്. അതാണ് നേമത്തും, അതാണ് ചാത്തന്നൂരും, അതാണ് കഴക്കൂട്ടത്തും സംഭവിച്ചത്, അതാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും സംഭവിച്ചത്. എറണാകുളം ജില്ല എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ കോട്ടയാണ്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റികളും യു ഡി എഫ് ജയിക്കുമ്പോഴും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ജയിച്ചു വെച്ചാൽ അവിടെ യു ഡി എഫിനേക്കാൾ ശക്തം ബി ജെ പി ആയതുകൊണ്ട് ആളുകൾ സി പി എമ്മിനെ തോപ്പിക്കാൻ വേണ്ടി, അങ്ങനെ സി പി എമ്മിനെ തോപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് ബി ജെ പി കൂട്ടി. ഇതാണ് സംഗതി. പിന്നെ ബി ജെ പി ബൈ ദ ലാപ്സ് ഓഫ് ടൈം കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാരിൽ പോയി കഴിയുമ്പോൾ കൂടുതൽ ശക്തിപ്പെടും. കാരണം യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, അഴിമതി കെടുകാര്യസ്ഥയെ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തത് സമുദായ പ്രീണനമാണ്.
പക്ഷേ അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വിജിലൻസിൻ്റെ മന്ത്രി രമേശ് ചെന്നിത്തല 5000 രൂപ സമ്മാനം കൊടുക്കും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിജിലൻസിൻ്റെ ഒരു പ്രത്യേകത അല്ലെ, വിജിലൻസ് മന്ത്രിയുടെ പ്രത്യേകത കേരളത്തിലെ എല്ലാ വകുപ്പുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഇടപെടാമെന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കേണ്ട ഒരു നല്ല മന്ത്രി അദ്ദേഹമായിരുന്നു, അദ്ദേഹമാണ് ഏറ്റവും യോഗ്യനെന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്ക് കാണിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പുള്ളിക്കുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിലൊരു അഴിമതി ഇല്ലാത്തൊരു ഭരണം ഈ രമേശ് ചെന്നിത്തലയുടെ കഴിവ് കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ?
എനിക്ക് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല മോശം മന്ത്രിയാണെന്നല്ല പറഞ്ഞു, ആഭ്യന്തരത്തിന് സ്വന്തമായിട്ടൊരു മന്ത്രി ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം ഭരിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചല്ല, യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലും പറയാറ്. അതിന് സ്വന്തമായിട്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു മന്ത്രി ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ പോലീസ് വകുപ്പ് വളരെ ബുദ്ധിമുട്ടാണ് സാറിന് എന്നറിയാം. അതിന് രാഷ്ട്രീയമായ ഇടപെടൽ നിർബന്ധമായിട്ടും വേണം. എ കെ ആന്റണിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പുള്ളി പോലീസുകാർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നവർക്ക് 2 ടീറ്റർക്ക് 3 ടീറ്ററുന്ന അവസ്ഥ. മറിച്ച് അതിഭയങ്കരമായ മാർക്സിസ്റ്റുകാരൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് പാർട്ടിക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാരനെ പറഞ്ഞു, അതും പാടില്ല. എനിക്ക് തോന്നുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സമയത്താണ് പോലീസ് സാമാന്യമായിട്ട് നല്ല രീതിയിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചത്. ലാത്തി ചാർജുകൾ കുറവായിരുന്നു, വെടിവെപ്പും ഉണ്ടായില്ല. പിന്നെ ഈ പോലീസ് സേനയിലുള്ള ഉദ്യോഗസ്ഥന്മാരെയല്ലേ നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റുള്ളൂ, കൊള്ളാവുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ. അവരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വയ്ക്കുകയും അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർ നേരിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ആരും ആഭ്യന്തരമന്ത്രി ആയാലും ഇത് സംവിധാനം ഇതല്ലേ. അപ്പോൾ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ തീരെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരെ വല്ല ഡി സി ആർ ബിയിലേക്കോ ട്രാഫിക്കിലേക്കൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവർ വെറുതെ കസേരയിട്ടിരുത്തിയാലും മതി. പണ്ട് സത്താർ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേരെടുത്ത് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കണ്ട, അദ്ദേഹം ഒരു ജോലി ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ജയിൽ ഡി ജി പി ആയിട്ട് വിളിച്ചു. ജയിൽ ഡി ജി പിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സത്താർ കുഞ്ഞ് സീനിയറാണ്. അദ്ദേഹത്തെ ഒരു ലാവണത്തിൽ ഇരുത്തി വെച്ചു. ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന ഡി ജി പിമാരെയൊക്കെ നോക്കി, ആ പോലീസ് സേനയിലുള്ളവർക്ക് ഏറ്റവും കഴിവേറ്റ ആളുകളാണ് അനിൽകാന്ത് അല്ലെങ്കിൽ ദർവേഷ് സാഹിബ്, ഇങ്ങനെയുള്ള പ്രഗത്ഭ മതികളെയാണ് പുള്ളി ഇരുത്തിയത്. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ഇരുത്തിയാലേ ഇദ്ദേഹത്തിന് ഈ മറ്റേ സിൽബന്തികളെ വെച്ചിട്ട് കൊണ്ടുനടക്കാൻ പറ്റൂ. അതൊരിക്കലും ചെയ്തു. എപ്പോഴും ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഓഫീസറൊക്കെ പോലീസ് മേധാവിയായിട്ട്, അതുപോലെ ജില്ലകളിലും ഈ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ സത്യസന്ധരായിരിക്കണം, കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ കൈവിട്ടു പോകും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല, പോലീസ് മന്ത്രിക്ക് വേറെ ജോലിയൊന്നുമില്ല കാര്യങ്ങൾ. പക്ഷേ ഇത് നോക്കിക്കൊണ്ടേയിരിക്കണം, ഇവരെന്താ ചെയ്യണമെന്ന് നമ്മളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം. കാരണം സർക്കാരിൻ്റെ പ്രതിച്ഛായ ബോധം പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റാണ് പോലീസ്. പോലീസ് അതിക്രമം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. ആരോഗ്യവകുപ്പ് അതുപോലെ, ആരോഗ്യവകുപ്പിലേക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചാലും ചെയ്യാൻ
പറ്റും.
എത്രയോ പോലീസിൻ്റെ പോലീസ് കരുണാകരനാണെങ്കിൽ പോലീസുകാർക്ക് ഇതുപോലുള്ള ഈ ഗുണ്ടായിസം കാണിക്കാനുള്ള ലൈസൻസ് കൊടുത്തത്.